അധ്യായം 49. രാത്രി. നീലകണ്ഠൻ്റെ മുഖത്തു നിന്നും പുതപ്പ് വലിച്ചു നീക്കി ദേവയാനി നെറ്റിയിൽ കൈവച്ചു. അയ്യോ, നല്ല പനിയുണ്ടല്ലോ. മമതയെ വീട്ടിൽ കൊണ്ടാക്കിയ ശേഷം അയാൾ നേരെ വന്ന് മൂടി പുതച്ച് കിടക്കുകയായിരുന്നു. അവൾ ചോദിച്ചപ്പോൾ വല്ലാതെ കുളിരുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ദേവയാനി പുതപ്പ് വലിച്ചു നീക്കി. അയാൾ വിയർപ്പിൽ കുളിച്ചിരുന്നു. ഡോക്ടറെ കണ്ടാലോ? അയാൾ തലയാട്ടി. വേണ്ട, എനിക്കൊന്നുമില്ല. നീലകണ്ഠൻ്റെ ശരീരം തുടച്ചു കൊടുക്കുന്നതിനിടയിൽ അവൾ ചോദിച്ചു, വൈകുന്നേരം നീ എവിടെ പോയതാ? കുറേ നേരം ഞാൻ ഇവിടെയൊക്കെ വിളിച്ചു നടന്നു. എൻ്റെ ഒരു നല്ല കാഴ്ചയുണ്ടായിരുന്നു. ഒരു വലിയ ചിത്രശലഭം, എന്തു ഭംഗിയായിരുന്നു കാണാൻ. കുറേ നേരം ഈ മുറ്റത്ത് വട്ടമിട്ട് പറന്നു, പിന്നെ ഹനുമാൻ കിരീടത്തിലിരുന്ന് തേൻ കുടിച്ചു. കാണിച്ചു തരാനാണ് ഞാൻ നിന്നെ പരതിയത്. വിസ്മയത്തോടെ നീലകണ്ഠൻ എഴുന്നേറ്റിരുന്നു. സത്യമാണോ? അവൾ തല കുലുക്കി. പക്ഷെ നീ എവിടെയായിരുന്നു? നീലകണ്ഠൻ ഒന്നും മിണ്ടിയില്ല. മുഖം കുനിച്ചിരുന്നു. അവൾക്ക് വേവലാതിയായി. എന്തോ സംഭവിച്ചിട്ടുണ്ട്. നേരത്തെ 2-3 പ്രാവശ്യം ചോദിച്ചിട്ടും ഉത്തരം പറഞ്ഞില്ല. ദേവയാനി നീലകണ്ഠൻ്റെ ചുമലിൽ കൈവച്ചു. പറയൂ, എന്നോട് പറയൂ. നീലകണ്ഠൻ ദയനീയമായൊരു നോട്ടം അവളെ നോക്കി. കണ്ണുകൾ കൊണ്ട് അവൾ വീണ്ടും അപേക്ഷിച്ചു. പിറപിടിച്ച വാക്കുകളിൽ അയാൾ മമതയുടെ കഥ പറഞ്ഞു. കുപ്പിവളകളുടെ കിലുക്കം മുതൽ ദാമോദർ ഷെട്ടിയുടെ വീട്ടിൽ കൊണ്ടുപോയി കട്ടിലിൽ കിടത്തിയതുവരെയുള്ള സംഗതികൾ. പക്ഷെ നീലകണ്ഠൻ ഒരു കാര്യം ബോധപൂർവം വിട്ടുകളഞ്ഞു. പൂച്ചപാതാളത്തിനുമേൽ മമത ചൂണ്ടിക്കാണിച്ചു തന്നത് കറുത്തൊരു വസ്ത്രം, തുണിസഞ്ചിയും കടലാസുകളും. നീലകണ്ഠൻ്റെ ചുണ്ടിൽ വിളറിയ ചിരിയൂറി. അതിന് താനൊന്നും കണ്ടിട്ടില്ലല്ലോ. തോന്നലുകൾ അവതരിപ്പിച്ച് വെറുതെ എന്തിന് ദേവിയുടെ ഉറക്കം കെടുത്തണം? നീ എന്തിനാ ചിരിക്കുന്നത്? വെറുതെ. കാണുന്നതെല്ലാം നമ്മൾ വിശ്വസിക്കരുത്. ചിലതൊക്കെ വെറും തോന്നലുകൾ മാത്രമായിരിക്കും. ദേവയാനിയുടെ പുരികങ്ങളിൽ പരിഭ്രമം വില്ലുപോലെ വളഞ്ഞു മുറുകി. നീ എന്താ പറയുന്നത്? പുതപ്പ് വലിച്ചു മൂടി നീലകണ്ഠൻ വീണ്ടും ചുരുണ്ടുകിടന്നു. രാത്രി പനി കൂടി. അപസ്മാരപാതയിൽ എന്ന വണ്ണം ശരീരം കൂടെ കൂടെ വിറയ്ക്കുകയും കൊച്ചു വലിക്കുകയും ചെയ്തു. ഉറക്കത്തിൽ പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ പുലമ്പി. മുഖത്തുനിന്നും പുതപ്പ് മാറ്റാതെ അരികിലിരുന്ന് ദേവയാനിയുടെ കൈപ്പിടിച്ച് ഉറക്കപ്പിച്ചോടെ പറഞ്ഞു, ചോദിച്ചു വന്നാൽ നീ കൊടുക്കരുത്. പരീക്ഷിത്തിവിടെ ഇല്ല. മരിച്ചുപോയി എന്ന് പറയണം. തിരിച്ചുപോയിക്കോളൂ. കരച്ചിലടക്കിക്കൊണ്ട് അവൾ പറഞ്ഞു, ഇല്ല, നീ ഉറങ്ങ്. പരീക്ഷത്തിന് ഞാൻ ആർക്കും കൊടുക്കില്ല. രാവിലെയാകുമ്പോഴേക്കും പനി വിട്ടുമാറിയിരുന്നു. പക്ഷെ നല്ല ക്ഷീണമുണ്ടായിരുന്നു. നേർപ്പിച്ച കഞ്ഞിവെള്ളം ഉപ്പിട്ട് കുറേ കുടിച്ചതോടെ ശരീരത്തിന് ഉന്മേഷം തിരിച്ചു കിട്ടിയതായി നീലകണ്ഠന് തോന്നി. വാ, നമുക്ക് ക്ലിനിക്കിലേക്ക് പോകാം. വേണ്ട, എനിക്ക് നല്ല സുഖം തോന്നുന്നുണ്ട്. പനി ശരിക്കും പോയിട്ടില്ല. തത്വജ്ഞാനിയെപ്പോലെ നീലകണ്ഠൻ പറഞ്ഞു, ദേവി, പനി ഒരു രോഗമല്ല. അത് ശരീരത്തിൻ്റെ ചില പ്രതിഷേധങ്ങളാണ്. പ്രതിരോധിക്കുവാനുള്ള ചില ശ്രമങ്ങൾ മാത്രമാണ്. അന്ന് നീലകണ്ഠൻ പുറത്തിറങ്ങിയില്ല. മുറിയിൽ തന്നെ ഒരേ കിടത്തമായിരുന്നു. പിറ്റേന്ന് കാലത്ത് ഷർട്ട് എടുത്തിടുന്നത് കണ്ട് ദേവയാനി ചോദിച്ചു, എങ്ങോട്ടാണ്? കുറച്ച് നടന്നിട്ട് വരാം. ഞാനും വരട്ടെ. വേണ്ട. ചുറ്റും നോക്കാതെ തല കുത്തനെ പിടിച്ച് മണ്ണിൽ എന്തോ പരതുന്നതുപോലെ ഇറങ്ങിപ്പോകുന്ന അയാളെ ദേവയാനി ആശങ്കയോടെ നോക്കി. ചെമ്പരത്തി വേളികൾക്കിടയിലൂടെ നീലകണ്ഠൻ നടന്നു. കാഴ്ചകളോ ശബ്ദങ്ങളോ ഒന്നും അയാൾ അറിയുന്നുണ്ടായിരുന്നില്ല. ക്ലിനിക്കിൽ ഡോക്ടർ ഉണ്ടായിരുന്നു. രോഗികൾ ഒഴിയുന്നതുവരെ കാത്തിരുന്നു. കസേരയിൽ ഇരുന്ന് നീലകണ്ഠൻ പറഞ്ഞു, ഡോക്ടർ, എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഡോക്ടർ പുഞ്ചിരിച്ചു. മമതയുടെ കാര്യമല്ലേ ആ കുട്ടീൻ്റെ ഫാദർ വന്നിന്ന് നീലകണ്ഠനാന്ന് രക്ഷിച്ചത് അല്ലേ? അതല്ല ഡോക്ടർ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചിരി ഉപേക്ഷിച്ച് ഡോക്ടർ മുന്നോട്ടാഞ്ഞു. എന്താണ്? ജഡധാരിമലയിലേക്ക് ചേച്ചി മുന്നാലുണ്ടെന്ന് കരുതി മമത ഓടിക്കയറിയതാണ്. തൊട്ടാണ് ആരംഭിച്ചത്. നിർവികാരനായിട്ടാണ് നീലകണ്ഠൻ തുടങ്ങിയതെങ്കിലും വൈകാതെ വാക്കുകൾക്ക് ഓരോന്നിനും മുനകളും ഭയപ്പെടുത്തുന്ന കൊമ്പുകളും മുളയ്ക്കുന്നത് ഡോക്ടർക്ക് അനുഭവസ്ഥമായി. ഡോക്ടർ, ഞാനത് ആരോടും പറയില്ലെന്ന് ഉറപ്പിച്ചതാണ്. പക്ഷേ ഇനിയും ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഞാൻ അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിച്ച് അനേകം ചീടുകളായിപ്പോകും. ഡോക്ടർ ആശ്ചര്യഭരിതനായി. കണ്ടത് എന്താന്ന് പറയും? പൂച്ചപാതാളത്തിന് മീതെ കണ്ട കാഴ്ച നീലകണ്ഠൻ വിവരിച്ചു. മേൽവസ്ത്രം പോലെയുള്ള ഒരു കറുത്ത തുണി, കൊമ്പിൽ തൂങ്ങിക്കിടന്ന് പതുക്കെ ആടുന്ന തുണിസഞ്ചി, ഇലകളിന്മേൽ പാറി വീണ കടലാസുകൾ. വിവരണം കറുത്ത മേലങ്കിയിലെത്തിയപ്പോൾ ഡോക്ടറുടെ കീഴ്ച്ചുണ്ടിൽ ഉദ്വേഗം മാഞ്ഞ് വിളറിയ ഒരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു. പിന്നീട് അങ്ങോട്ട് ചിരിയുടെ തിളക്കം കൂടി. ദീർഘനിശ്വാസത്തോടെ നീലകണ്ഠൻ പറഞ്ഞവസാനിച്ചപ്പോൾ ഡോക്ടർ ലെറ്റർ പാഡിൽ എന്തോ കുറിക്കുകയായിരുന്നു. കടലാസും 5-6 ഗുളികകളും നീട്ടിക്കൊണ്ട് ഡോക്ടർ പറഞ്ഞു, പനിയും അസ്വാസ്ഥ്യവും തോന്നുന്നുണ്ടെങ്കിൽ ഇത് കഴിച്ചാൽ മതി. നീലകണ്ഠൻ്റെ പുരികം ചുളിഞ്ഞു. എനിക്ക് മരുന്ന് ആവശ്യമില്ല ഡോക്ടർ. മരുന്ന് തിരികെ വെച്ച് ഡോക്ടർ പറഞ്ഞു, നീലകണ്ഠൻ അറിഞ്ഞോ? നമ്മുടെ സുകുമാരൻ മാഷ് മരിച്ചു. എപ്പോൾ? ഇന്നലെ. ഒരു കണക്കിലത് നന്നായി. കാണുന്നവരോടൊക്കെ കൊന്നു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. പെയിൻ അത്രയായിരുന്നു. കണ്ണുകൾ അടച്ച് ഇത്തിരി നേരം നിശബ്ദത പാലിച്ച ശേഷം ഡോക്ടർ പറഞ്ഞു, ഇങ്ങനെ എത്ര ആളുകൾ എൻമകജയിൽ അയച്ചാൽ 2-3 ആൾ ചാവുന്നുണ്ട്. നീലകണ്ഠൻ ഒന്നും മിണ്ടിയില്ല. വീണ്ടും മുന്നോട്ടാഞ്ഞ് ഡോക്ടർ ശബ്ദത്തിന് ഗൗരവം കൂട്ടി. മിസ്റ്റർ നീലകണ്ഠൻ, ഞാനൊരു സീക്രട്ട് പറയാം. ഞാൻ എൻ്റെ വീട്ടിലും കൂടി പറഞ്ഞിനില്ല. നീലകണ്ഠൻ കുടിനീരിറക്കി. ഡോക്ടർ എന്താണ് വെളിപ്പെടുത്താൻ പോകുന്നത്? ഡോക്ടർ തൻ്റെ ഇരു കൈകളും നീലകണ്ഠൻ്റെ നേർക്ക് നീട്ടിപ്പിടിച്ചു. നന്നേ വെളുത്ത തൊലിക്കടിയിൽ നീലിച്ച തടിച്ച ഞരമ്പുകൾ എഴുന്നു നിന്നിരുന്നു. വിഷാദം കലർന്ന ചിരിയോടെ ഡോക്ടർ പറഞ്ഞു, ഇതാ എൻ്റെ ചോരയിലും എൻഡോസൾഫാനുണ്ട്. ഞാനും പരിശോധിപ്പിച്ചു, കുറച്ചല്ല, കൂടിയ അളവിലാണ്. നീലകണ്ഠൻ സ്തംഭിച്ചുപോയി. ഡോക്ടർ വീണ്ടും എന്തൊക്കെയോ പറയാൻ തുടങ്ങി. രാസ കീടനാശിനികളെക്കുറിച്ചുള്ള എന്തോ പുതിയ വിവരമാണ്. പക്ഷെ ഒന്നും നീലകണ്ഠൻ്റെ ഉള്ളിലേക്ക് എത്തുന്നുണ്ടായിരുന്നില്ല. കുറേ കഴിഞ്ഞ് നീലകണ്ഠൻ ചോദിച്ചു, ഡോക്ടർ ഞാൻ പറഞ്ഞ കാര്യം? എന്ത്? പൂച്ചപാതാളത്തിനു മീതെ? ഡോക്ടർ വിളറിയ ചിരി ചിരിച്ചു. ഓർഗാനോക്ലോറിൻ ഗ്രൂപ്പിലുള്ള പെസ്റ്റിസൈഡ്സ് ഒന്നും ഡീകമ്പോസ് ആവില്ല. അത് മണ്ണിലങ്ങനെ കിടക്കും. മണ്ണിൽ കൂടുതൽ ഡേഞ്ചറായ അവസ്ഥയിൽ നിൽക്കും. നീലകണ്ഠൻ്റെ ശബ്ദം ഉയർന്നു. ഡോക്ടർ ജയരാജൻ്റെ കാര്യം? അത് കേൾക്കാതെ ഡോക്ടർ വീണ്ടും പറഞ്ഞു, ഇന്നലെ ഞാൻ വായിച്ച ഒരു ബുള്ളറ്റിനിൽ പറയുന്നുണ്ട്, മീനിലൊക്കെ ബയോ അക്യുമുലേഷൻ ഉണ്ടാക്കുന്നുണ്ട് എൻഡോസൾഫാൻ. ഈ വിഷം തെളിച്ച് 96 hours കഴിഞ്ഞപ്പോൾ തന്നെ ഗ്രാസ്, ഷ്രിമ്പ്, പിൻഫിഷ്, സ്ട്രിപ്ഡ് മുള്ളറ്റ് തുടങ്ങിയ മീനിലെല്ലാം. മേശപ്പുറത്ത് ആഞ്ഞടിച്ച് നീലകണ്ഠൻ ഉറക്കെ അലറി, ഡോക്ടർ, ഈ നാട്ടിൽ വെച്ചാണ് ജയരാജനെ കാണാതായത്. ജയരാജനെ കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ലേ? ഡോക്ടർ പകച്ചു, ഉണ്ട് നീലകണ്ഠൻ, നമ്മൾ കഴിയുന്ന വഴിക്കെല്ലാം അന്വേഷിക്കുന്നുണ്ട്. ഡോക്ടർ എൻ്റെ കൂടെ വരൂ, ഞാൻ കാണിച്ചു തരാം പൂച്ചപാതാളത്തിനു മീതെ. ഡോക്ടർ ചിരിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു. അതൊക്കെ ഒരു ഇല്യൂഷനാണ്. അല്ല ഡോക്ടർ, ഞാൻ നേരിട്ട് കണ്ട കാര്യമാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല മിസ്റ്റർ നീലകണ്ഠൻ. ജയരാജന് ഒരിക്കലും ഒന്നും പറ്റില്ല. അവന് തിരിച്ചു വരും. അവന് എൻമോജയിലേക്ക് തിരിച്ചു വരും. ഡോക്ടർ പ്ലീസ്, നീലകണ്ഠൻ, ഡോണ്ട് ടെൽ മീ എനിത്തിങ് അബൌട്ട് ഇറ്റ്. പ്ലീസ് ലീവ് മീ അലോൺ. പ്ലീസ്.